വിശുദ്ധ ഖുർആനില് ഇന്ന് നാം ഖുർആനിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ, കേവലം ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കുറച്ച് ദിക്റുകളും കുറച്ച് ദുആകളും പിന്നെ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്താൽ കുറച്ച് മുത്തശ്ശിക്കഥകളും ഒരിക്കലും ബുദ്ധിക്കോ യുക്തിക്കോ യോജിക്കാത്ത ഒരുപാട് മുത്തശ്ശിക്കഥകൾ, കെട്ടുകഥകൾ, ഈ സമൂഹത്തോട് പറയാൻ പറ്റാത്ത ഒരുപാട് കെട്ടുകഥകൾ, പിന്നെ കുറച്ച് സ്ത്രീ പുരുഷ ബന്ധങ്ങളും അത് കൂടുതലായിട്ട് ലേശം അധികമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു ഷാഫി ഇമാമിന്റെ കർമ്മശാസ്ത്രത്തിന്റെ സ്റ്റാൻഡേർഡ് പോലും ഇല്ലാത്ത ആ രൂപത്തിൽ ഖുർആനിനെ തരം താഴ്ത്തി കളഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്, ആമുഖമായിട്ട് പറയാനുള്ളതാണ്. കുറച്ച് അനുഷ്ഠാനങ്ങൾ, കുറച്ച് പ്രാർത്ഥനകൾ, പിന്നെ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്താൽ കുറച്ച് കെട്ടുകഥകൾ, പിന്നെ അള്ളാഹുവിന് ദേഷ്യം വരുമ്പോ ഓരോ സമൂഹത്തെ ഓരോ മേട്ടം കൊടുക്ക, തലയ്ക്ക് ഓരോ മേട്ടം കൊടുക്ക, അവരെ നശിപ്പിച്ച് കളയ അടുത്ത തലമുറയെ കൊണ്ടുവരിക. ഞാൻ ചോദിച്ചു, ലോക ചരിത്രത്തിൽ എവിടെയും നിഷേധികളെ മാത്രം നശിപ്പിച്ച ചരിത്രം ലോകത്തെവിടെയില്ല, ഈ ഹദീസിൽ എഴുതി വെക്കപ്പെട്ട ചരിത്രത്തിലല്ല. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ തന്നെ നിഷേധികളെ മാത്രം തെരഞ്ഞ് നശിപ്പിച്ച ഒരു ചരിത്രം ലോകത്തെ എവിടെയുള്ളത്? ഞാൻ വായിച്ച ചരിത്രത്തിൽ എവിടെയും കണ്ടിട്ടില്ല. നിഷേധികളെ മാത്രം തെരഞ്ഞ് കണ്ടുപിടിച്ച് അവരെ മാത്രം മുക്കിക്കൊല്ലുക, അല്ലെങ്കിൽ അവരെ മാത്രം ഭൂമി പിടിച്ച് കുലുക്കി നശിപ്പിക്കുക. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനത്തെ കുറെ കെട്ടുകഥകളുടെയും ഊഹങ്ങളുടെയും മുത്തശ്ശിക്കഥകളുടെയും ഒക്കെ ഒരു ആകത്തുകയാണ് ഇന്നത്തെ ഖുർആൻ എന്ന് പറയുന്നത്. ഇനി വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചാലോ, സ്ത്രീകളുടെ ആർത്തവത്തെ കുറിച്ച് സംസാരിക്കാം, അവരുമായി ബന്ധപ്പെടേണ്ടതിനെ കുറിച്ച് സംസാരിക്കാം. ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്ക് ഖുർആനിനെ ഇതുവരെ സമൂഹം പരിചയപ്പെട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കിയ പണ്ഡിതന്മാര് ലോകത്ത് ഇന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭൂരിപക്ഷം സമൂഹവും പണ്ഡിതന്മാരും അങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കേവലം ചില ആരാധനകൾ, ഇപ്പൊ ഞാൻ ഈ എപ്പോഴും നിങ്ങളോട് സൂചിപ്പിക്കാറുണ്ട്, ഈ 5-6 മാത്രം ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു ജുമായ ഖുതുബയിൽ അവിടെ പ്രസംഗിക്കും, 5-6 മാത്രം ഉണ്ടെങ്കിൽ ഈ മനുഷ്യ കുലത്തെ മുഴുവൻ നന്നാക്കാൻ പറ്റുന്ന ഒരു ആയത്താണ് നിയമം. 5:6 മനുഷ്യ കുലത്തെ ഒന്നിച്ച് സ്നേഹിപ്പിക്കാനും ഒരുമിപ്പിക്കാനും ഐക്യപ്പെടുത്താനും പറ്റിയ ഒരു വചനാണ് 5-6. പക്ഷെ അത് കേവലം അനുഷ്ഠാനമാക്കി മാറ്റി നമ്മുടെ സമൂഹം. അത് ഈ മറ്റു മതങ്ങളിൽ നിന്ന് വന്ന ഒരു വിശ്വാസമാണ്. എന്ത്, വെള്ളം കൊണ്ട് സ്നാനം ചെയ്താൽ, വെള്ളം കൊണ്ട് കഴുകിയാൽ ആ ഭാഗം പാപമുക്തമാകുമെന്നും ആ ഭാഗം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ള ഈ ഒരു സങ്കല്പം വിവിധ മതങ്ങളിലുണ്ട്. അത് ഈ സംസം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ആർട്ടിക്കിളിലുണ്ട്, വെള്ളം കൊണ്ട് സ്നാനം ചെയ്താൽ, വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയാൽ ആ ഭാഗത്തെ പാപങ്ങൾ തുറക്കപ്പെടുമെന്നും ആ ഭാഗം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും ഇങ്ങനെ ക്രൈസ്തവ മതത്തിലുണ്ട്, സോറസ്ട്രിയൻ മതത്തിലുണ്ട്, ജൂത മതത്തിലുണ്ട്, ഷിൻഡോ എന്ന് പറയുന്ന ജപ്പാനിലെ മതങ്ങളിലുണ്ട്, ഇങ്ങനെ ലോക ഹിന്ദു മതങ്ങളിലുണ്ട്, ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലുണ്ട്. ഈ വെള്ളം കൊണ്ട് കുളിച്ച് ശുദ്ധിയാവുകയോ സ്നാനം ചെയ്യുകയോ ചെയ്താൽ അവൻ പാപമുക്തനായെന്നും അവൻ സ്വർഗത്തിൽ പോകുമെന്നുള്ള വിശ്വാസം എല്ലാ മതങ്ങളിലുണ്ട്. ആ മതങ്ങളിലും ഇസ്ലാമിലേക്ക് കടന്നുപോയി. അങ്ങനെയാണ് ഈ 5-6 ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ അത് ബോധമുണ്ടാക്കാനൊന്നുമല്ല, അതൊരു വലിയൊരു പ്രത്യയശാസ്ത്രം, വലിയൊരു ആശയമാണ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ആ ഒരു ആയത്ത് മാത്രം ഉണ്ടെങ്കിൽ മനുഷ്യർ ഈ ഇന്നീ കാണുന്ന വെട്ടിക്കൊലയും പരസ്പരം ശത്രുതയും പരസ്പരമുള്ള ഈ വൈരാഗ്യവും വിദ്വേഷവും ഈ സമൂഹത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അത് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകൂടി ഞാനത് പറയാം. ഇത് ഒന്നുണ്ടാക്കാനെന്നുള്ള രൂപത്തിലാണ് നമ്മുടെ സമൂഹം ഇപ്പൊ പരിചയപ്പെടുത്തുന്നത്. അതാണ് അവർ അനന്യ ചോദിക്കും, ഈ നിസ്കാരം ഇതല്ലെങ്കിൽ പിന്നെ എന്തിനാ 5, 6, 4, 43 പിന്നെ എന്തിനാ പറയണം? 4-ാം അധ്യായം 43-ാം വചനവും 5-ാം അധ്യായം 6-ാം വചനവും പിന്നെ എന്തിനാണ് ദൈവികമായ വ്യവസ്ഥിതിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് അതിന്റെ അത് ഈ സമൂഹത്തിൽ സ്ഥാപിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് 4, 43, 5, 6 എന്നുള്ളത് നമ്മുടെ പുരോഹിതന്മാർ അടിക്കടി നമ്മളോട് ചോദിക്കുന്ന ഒരു 2 ആയി? അത് ഞാൻ എപ്പോഴും പറയുന്നില്ല, അത് അതല്ല. ഏ സമാധാനത്തിന്റെ സന്ദേശത്തെ വിശ്വസിക്കുകയും അതിവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ആളുകളെ, ഇതാ കൊന്തും നിങ്ങൾ ഒരുങ്ങിയാൽ ഇല സ്വലാത്തി ദൈവികമായ വ്യവസ്ഥിതിയെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതിന്റെ പ്രായോഗിക രംഗത്തേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഫോക്കസിലു നിങ്ങൾ ക്ലീൻ ആക്കണം, നിങ്ങൾ പ്യൂരിഫൈ വൃത്തിയാക്കണം, നിങ്ങൾ ക്ലീൻ ആക്കണം. ഉജുഹക്കും നിങ്ങളുടെ ഭൂഷണങ്ങളും ഐതിഹ്യക്കും നിങ്ങളുടെ കർമ്മങ്ങളും ഇലക്ക് മറാഫിക്ക് മനുഷ്യരെ റഫീക്കാക്കേണ്ടതിലേക്ക്, മനുഷ്യരെ കൂട്ടുകാരാക്കേണ്ടതിലേക്ക് വേണ്ടി അതിന് അതിലേക്കുള്ള ഒരു ആയുധമാകത്തക്ക രൂപത്തിൽ നിങ്ങൾ അതിനെ ക്ലീൻ ആക്കണമെന്ന് സൂറത്ത് 5-ൽ പറയാനുള്ള കാരണം ഇതാണ്. ഈ ഒരു തത്വം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ മുസ്ലിങ്ങളെങ്കിലും പരസ്പരം ഈ വൈരവും ഈ ശത്രുതയും ഈ പകയും ഈ വിദ്വേഷം ഏത് സ്റ്റേജിൽ കയറിയാലും തന്റെ സഹോദരനെ ഒന്ന് കടിച്ചു കീറിയെങ്കിലേ ഇവനെ ഉറക്കം വരുള്ളൂ. ആ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹം ഈ രൂപത്തിൽ അർപ്പതിച്ചുപോയി. ആ ഒരു തത്വം എങ്കിലും ഞാൻ പറയുന്നതാണ് ഈ 5-6 അതിന്റെ ശരിയായ രൂപത്തിൽ. ഇപ്പൊ വുജൂഹക്കും എന്ന് നിങ്ങൾ പറയേണ്ടത് ഖുർആനിൽ വജ്ഹ് വുജൂഹ് എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ എന്റെ സഹോദരങ്ങളൊക്കെ പരിശോധിക്കുക. വ്യൂസ് ആണ്, നമ്മുടെ വീക്ഷണങ്ങളാണ്, നമ്മുടെ ചിന്തയാണ്. ബാഖീമു വുജൂഹക്കും എന്ത കൊല്ലി മസ്ജിദിൽ ഏതൊരു ആശയം നിങ്ങൾ കാണുമ്പോഴും നിങ്ങളുടെ വീക്ഷണങ്ങളെ നിങ്ങൾ ശരിക്ക് നിർത്തണം, ശരിയാക്കണം എന്നാ പറയുന്നത്. അല്ലാതെ ഏതൊരു പള്ളി കാണുമ്പോഴും നിങ്ങളുടെ മുഖം വന്ന് നേരെ നിർത്തണമെന്നല്ല. ഇനി വജ്ഹത്തു വജിഹി അല്ലദീ ഫതറ സമാവാതി വല്ല ആകാശഭൂമികളെ സൃഷ്ടിച്ച എന്റെ രക്ഷിതാവിലേക്ക് എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു എന്ന പറഞ്ഞാൽ എന്റെ എല്ലാ ചിന്തയും വീക്ഷണവും ഒക്കെ എന്റെ രക്ഷിതാവിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു എന്ന് കുറാൻ പറയുന്നത്. മതത്തിലേക്ക് നിന്റെ മുഖത്തെ തിരിക്കാമെന്ന നമ്മുടെ ചിന്തയും വീക്ഷണവും ഒക്കെ ദൈവികമായ ഈ കോഡ് ഓഫ് കോണ്ടാക്ട്, ഈ സ്വഭാവ രൂപീകരണവും, നമ്മൾ എങ്ങനെ സമൂഹത്തോട് പെരുമാറണമെന്ന് പറയുന്ന ഈ വ്യവസ്ഥിതിയിലേക്കായിരിക്കണം നിങ്ങളുടെ വീക്ഷണങ്ങളും ചിന്തകളും ഒക്കെ എന്നാണ് ഖുർആൻ പറയുന്നത്. എവിടെ വജ്ഹ് എന്ന് പറയുന്ന ഈ ശാരീരികമായ മുഖം എന്നുള്ള അർത്ഥത്തിന് വളരെ അപൂർവമായ സ്ഥലങ്ങളിലും മാത്രമേ ഖുർആൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഐദിക്കുന്ന് ഖുർആൻ പറഞ്ഞു, ഐദ് യത് യഥാ ഐദ് എന്ന് ഖുർആൻ ഉപയോഗിച്ചു. അത് മലയാളത്തിൽ തന്നെ പറയുക, ഒരു കൈ സഹായിക്കാം, ഒരു കൈ കൊണ്ടാന്ന് പറഞ്ഞ കൈയല്ല, അത് മലയാളത്തിൽ തന്നെ പ്രയോഗം വരും. പക്ഷെ ഖുർആനിന്റെ പ്രയോഗം അതിൽ കൂടുതലാണ്. 120-ഓളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ യദ് യദാ ഐദ് എന്നുള്ള വേർഡുകൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 120-ഓളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 90% എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ 100% അഹ്ലുസുന്നത്തിന്റെ വ്യാഖ്യാന പ്രകാരമാണ് ഞാൻ പറയുന്നത്. 90%ത്തിലധികവും മനുഷ്യന്റെ കർമ്മവും അവന്റെ പിന്തുണയും അവന്റെ ശക്തിയും അവന്റെ സപ്പോർട്ടൊക്കെയാണ് ഈ ഐദ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞതാണ്. അതെന്താണ് ഇബ്രാഹിം, എന്റെ ദാസന്മാരെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. ആരൊക്കെ? ഇബ്രാഹിമോ ഇസ്ഹാഖോ യാക്കൂബ. ഇവരെ കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്നിട്ട് പുരാൻ പറഞ്ഞു. അവരൊക്കെ കൈകളുള്ള ആളുകളായിരുന്നു, അവരുടെ സമൂഹത്തിൽ നല്ല പിന്തുണയും സപ്പോർട്ടും ശക്തിയുമുള്ള ആളുകളായിരുന്നു എന്നുള്ള അർത്ഥത്തിനാണ്. അങ്ങനെ ഐദെന്നുള്ളത് മാ ഖദ്ദറത്തായിരിക്കും യദുല്ലാഹി ഫൗക ആയിരിക്കും. അത് നിങ്ങൾ, ഞാൻ ഇപ്പൊ ഞാൻ അതിന്റെ ആശയം മാത്രമേ എന്റെ സഹോദരങ്ങൾ കിട്ടുന്നുള്ളൂ, നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ 6 ജില്ലാണ് വചനങ്ങളിലെ ഉള്ളുകൊണ്ടിൽ അത് ഹദീസ് പോലെ പാലാപാലമായിട്ട് കിടക്കണമെന്നല്ലല്ലോ നിങ്ങളോട് പരിശോധിക്കാൻ ഞാൻ പറയുന്നത്. ഈ 6 ജില്ലാണം വരുന്ന ഈ വചനങ്ങളിൽ യത് ഒരുക്കിക്ക, നിന്റെ കൈ നീ പിരടിയിലേക്ക് കെട്ടരുത് എന്ന് പറഞ്ഞ ഈ കൈ പിരടിയിലേക്ക് കെട്ടരുത് എന്നല്ല, മറിച്ച് നമ്മുടെ കർമ്മങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് സഹായകമായി തീരേണ്ട രൂപത്തിൽ ആകാത്ത രൂപത്തിൽ നിങ്ങൾ അതിനെ പിടിച്ചു വെക്കരുത് എന്നാണ് അർത്ഥം. അപ്പൊ ഖുർആനിൽ ഉപയോഗിച്ച യദ് യദാ ഐദ് എന്നുള്ള സ്ഥലങ്ങളൊക്കെ ഇനി എന്റെ സുഹൃത്തുക്കളെ എന്റെ സഹോദരങ്ങളെ ഒന്ന് പരിശോധിക്കും. അവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അർത്ഥപ്രകാരം തന്നെ 90% ഈ കൈയല്ല, ഈ കാണുന്ന കൈയല്ല. പിന്നെ അവര് പറയുന്ന ഈ കട്ടവന്റെ കൈ മുറിക്കണം എന്ന് പറയുന്നത് കൈയാണ്. പിന്നെ ഈ യൂസുഫിന്റെ കാലഘട്ടത്തിൽ ആ പെണ്ണുകൾ മുറിച്ച കൈ എന്ന് പറയുന്നത് ഈ കൈയാണ്. അവിടേക്കുമ്പോ അവര് വ്യാഖ്യാനിക്കണ കൈയുള്ളൂ, അവിടെ പോലും അതല്ലാന്നാണ് ഞാൻ പറയുന്നത്. അവിടെ പോലും ഒറിജിനൽ കൈ അല്ലാന്നായിട്ട് അഭിപ്രായം. അതാ വിഷയം സംസാരിക്കുമ്പോ നമുക്ക് പറയാം. അപ്പൊ ഞാൻ പറയുന്നത് ഐതിയക്കും നിങ്ങളുടെ ദുർക്ഷണങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലീൻ ആക്കണം. എന്തിനിറങ്ങുമ്പോൾ ഈ വ്യവസ്ഥിതി സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും നടപ്പാക്കാനും നിങ്ങൾ ഇതിന്റെ പ്രയോഗവൽക്കരണത്തിന് നിങ്ങൾ ഇറങ്ങുമ്പോൾ എന്തിനു വേണ്ടി, ഏതുവരെ? ഇലൽ മറാഫിഖി. അവിടെ നമുക്കൊന്ന് വിശദീകരിക്കാനുണ്ട്. ഇല എന്ന് പറയുന്ന വേർഡ് ലേക്ക് എന്നാണ്, വരെ എന്നല്ല. ഖുർആനിൽ രണ്ട് സ്ഥലത്ത് ഇവർ നിങ്ങൾ അതിന് വിരുദ്ധമായിട്ട് നിങ്ങളോട് ചോദിക്കും. ഇവിടെ വരെ എന്ന് രണ്ട് സ്ഥലത്ത്, ഒന്ന് സൂറത്തുൽ ബഖറയിലും ഒന്ന് സൂറത്തുൽ ഇസ്രായിലും. ഈ രണ്ട് സ്ഥലത്ത് വരെ എന്നുള്ള അർത്ഥത്തിൽ ഇല ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്ന് ഇത് പറയുമ്പോൾ നിങ്ങളോട് ചോദിക്കും. അവിടെയും നമ്മുടെ അഭിപ്രായത്തിൽ അതല്ല, അവിടെയും ലേക്ക് എന്ന് തന്നെയാണ്. അതേത് വരുന്ന കുലു വശറബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി സുമ്മ അതിമ്മു സിയാമ ഇല ലൈലി എന്ന് പറയുന്നിടത്ത് ഇല്ലാണ്ട്. അവിടെയും ലേക്ക് തന്നെയാണ് അർത്ഥം. അത് നമുക്ക് സൗമ സിയാമം പറയുന്ന നമുക്ക് ആ കാര്യം പറയാം. പിന്നെ ഒന്ന് അഖിമിസ്സലാത്ത ലി ദുലൂഖി ശംസി ഇലാ വസഖി ലൈലി എന്ന് പറയുന്നിടത്ത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ന് വരെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. ഇരുട്ടാവുന്നത് വരെ, അവിടെയും വരെ എന്നല്ല, അവിടെയും ലേക്ക് എന്ന് തന്നെയാണ് അർത്ഥം. ഈ രണ്ട് സ്ഥലം നിങ്ങൾക്ക് വിരുദ്ധമായി അവർ നമ്മളോട് ചോദിക്കും. ഈ രണ്ട് സ്ഥലമല്ലാതെ ഖുർആനിൽ നിന്ന് നിങ്ങളോട് ഇതിന് ഏതൊത്തുകൊണ്ട് ചോദിക്കാനുള്ള സ്ഥലം വിശുദ്ധ ഖുർആനിൽ നിന്ന് അവർ നിങ്ങളോട് ചോദിക്കില്ല. ഈ രണ്ട് സ്ഥലത്തും ലേക്ക് തന്നെയാണ്. ടു എന്ന് ഇംഗ്ലീഷിൽ പറയും, ടു, അത് ലേക്ക്. അപ്പൊ അവിടെ തന്നെയാണ് ഈ സമൂഹം. അവിടെ അഖിമിസ്സലാത്ത് അതപ്പോഴും സലാത്തുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ട് വേണമെങ്കിൽ അത് ഞാൻ സൂചിപ്പിക്കാം. അഖിമിസ്സലാത്ത് ലി ദുലൂഖി ശംസി, ഈ ഒരു പുതിയ സൂര്യനെ നിങ്ങൾ തിരിക്കുന്നതിന് വേണ്ടി എവിടെയൊക്കെ അന്ധകാരമായ കൂരിരുട്ടിലേക്ക്, അറിവില്ലായ്മയുടെയും പിന്നെ സ്വേച്ഛാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും അധാർമികതയുടെയൊക്കെ ഈ അല്ലയിലുണ്ടല്ലോ, ആ ലൈലിന്റെ കൂരിരുട്ടിലേക്ക് ഈ സൂര്യന്, അതായത് ഈ കുർആനികമായ വെളിച്ചത്തെ, ഈ ആശയത്തെ, ഈ പുതിയ സൂര്യനെ നിങ്ങൾ തിരിക്കുന്നതിന് വേണ്ടി ഈ വ്യവസ്ഥിതിയെ നിങ്ങൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇതിവിടെ സ്ഥാപിച്ചെടുക്കുക എന്നാണ്. അവിടെയും ഇല്ലല്ലേ ഈ തന്നെയാണ്. അവിടെ രണ്ടെണ്ണം, അവിടെ മൂന്നാല് അട്ടിമറിയാണ് അവർ ആ ആയത്തിൽ നമ്മുടെ സമൂഹം നടത്തിയത്. ആയിരുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവിടെ എഴുതപ്പെട്ടത് അങ്ങനെയാണ്. ഒന്ന് ലീ എന്നുള്ളതിന് ഫ്രം എന്നുള്ളത് മിന എന്നുള്ളതിന്റെ അർത്ഥം കൊടുത്തു, അതായത് അവിടെ നിന്ന് കൊടുത്തു. ലീ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ്. ഖുർആനിൽ ലീ ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക. ലീ നിങ്ങൾക്ക് ഓതപ്പെടുത്തുമല്ലോ. അപ്പൊ ഈ ശംസിന്റെ ദുലൂക്കിന് വേണ്ടി എവിടേക്കാണ് ശംസിന്റെ ദുലൂക്ക്, ശംസിനെ തിരിക്കുന്നത്? ഇതാ വസക്കില്ലേ അല്ലേ എന്ന് പറഞ്ഞ ഈ ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും അന്ധകാരങ്ങളുടെയും അധാർമികതയുടെയും അറിവില്ലായ്മയുടെയും ഒക്കെ കൂരിയിട്ട്, ആ കൂരിയിട്ടിലേക്ക് ഈ സൂര്യനെ നിങ്ങൾ തിരിക്കുന്നതിന് വേണ്ടി അഖിമിസ്സലാത്ത ദൈവികമായ ഈ വ്യവസ്ഥിതിയെ, ഈ ദൈവികമായ കൽപ്പനകളെയും മാർഗനിർദ്ദേശങ്ങളെയും നിങ്ങൾ സ്ഥാപിച്ചെടുക്കുക. അവിടെയും ഇവർ പറയുന്ന വരെയെന്നല്ല. അപ്പൊ അത് ഞാൻ സൂചിപ്പിച്ചത് ഇല ഇല എന്ന് പറഞ്ഞില്ല. ഇനി അൽ മറാഫിഖ്. അൽ മറാഫിഖ് എന്ന് പറഞ്ഞാൽ റഫിക എന്നാണ് അതിന്റെ റൂട്ട് വേർഡ്. നമ്മൾ ഏത് പദത്തിന്റെയും ആ റൂട്ട്, അത് എവിടെ നിന്നാണ് ആ പദം വന്നിട്ടുള്ളത് എന്ന് ആദ്യം പഠിക്കണം. അപ്പൊ റഫിക എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ആ ഈ മറഫക്ക്, മിർഫക്ക് അല്ലെങ്കിൽ മറാഫിക്ക് എന്നുള്ള പദം ഉണ്ട്. ഇപ്പൊ റഖീബ എന്നുള്ള റഖീബ എന്ന വാഹനത്തിൽ കയറാനാണ് അർത്ഥം. അതിനാണ് മറാഖിബ് ഉണ്ടായത്. അതായത് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതോ അതാണ് മറാഖിബ്, വാഹനങ്ങൾ. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ്. അതിനെ മിഫ്തഹ് മഫാതിഹ് എന്നാക്കുമ്പോൾ തുറക്കാൻ ഉപയോഗിക്കുന്ന ആയുധം എന്താണോ അതാണ്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ ഇൻസ്ട്രുമെന്റൽ നൗണെന്നും അറബിയിൽ പറഞ്ഞ ഇസ്മുൽ ആലത്തെന്നും മലയാളത്തിൽ പറഞ്ഞ ഉപകരണത്തിന്റെ നാമെന്നും പറയും. മൂന്ന് ഭാഷയിൽ ഞാനത് നിങ്ങളോട് പറഞ്ഞു. അതായത് ആ ക്രിയയിൽ ആ പറയുന്ന ക്രിയ എന്തിനാണോ ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കുന്ന അർത്ഥമാക്കുന്നത്, ആ അർത്ഥമാക്കുന്ന പദത്തിന് പദം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധം ഉപകരണം അതാണ് ആ രൂപത്തിൽ ഉണ്ടാകും. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചു റഖീബ, റഖീബിൽ നിന്ന് മറാഖിബ് ഉണ്ടാക്കിയാൽ റഖീബ എന്നാണ് യാത്ര ചെയ്തതെന്ന്. അപ്പൊ യാത്ര ചെയ്യാനുള്ള ഉപകരണം എന്തോ അതാണ് മറാഖിബ്, വാഹനങ്ങൾ. ഫതഹ തുറക്കുക, മഫാതിഹ് എന്ന് പറഞ്ഞാൽ തുറക്കാനുള്ള ആയുധം എന്തോ അതായത് താക്കോലുകൾ അതാണ് മഫാതിഹ്. അതാണ് ആ രൂപത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് അതിന് ഉദാഹരണങ്ങൾ, ഇപ്പൊ വസന തൂക്കി കണക്കാക്കിയ മവാസിന് തന്നെ തുലാസുകളുടെ തൂക്കാൻ ഉപയോഗിക്കുന്ന ആയുധം എന്താണോ അതാണ് മവാസ്. എന്നപോലെ റഫീക്ക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ റഫീക്കാക്കുക, രണ്ട് സുഹൃത്തുക്കൾക്ക് റഫീക്ക് എന്ന് പറയാം. ഒരു അവർ തമ്മിൽ റുഫക്കാക്കളാണ്, റഫീഖാണ് എന്ന് പറഞ്ഞാൽ അവര് കൂട്ടുകാരാണ്. അതായത് രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സായി കഴിയുന്ന കൂട്ടുകാരാണ് അവർ എന്നുള്ള അർത്ഥത്തിലാണ് റുഫക്കാൽ അല്ലെങ്കിൽ റഫീഖ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഈ മറാഫിക് ഉണ്ടാക്കിയാൽ മനുഷ്യരെ കൂട്ടുകാരാക്കേണ്ടതിലേക്ക്, സുഹൃത്തുക്കളാക്കേണ്ടതിലേക്കുള്ള ഉപകരണമാകേണ്ടതിലേക്ക് നിങ്ങളുടെ വീക്ഷണങ്ങളെയും നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും നിങ്ങൾ പ്യൂരിഫൈ ചെയ്യുക, ക്ലീൻ ആക്കുക, ശുദ്ധിയാക്കുക. എപ്പോൾ ഇതിന്റെ പ്രയോഗവൽക്കരണത്തിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ എല്ലാം ഞാൻ അതാ സൂചിപ്പിച്ചു. ഈ ഒരൊറ്റ ഞാൻ എന്റെ വിഷയം സലാത്തൊന്നും അല്ലക്കും, ഈ ഒരൊറ്റ ആയത്തുണ്ടെങ്കിൽ നമ്മള് എങ്ങനെ ശത്രുക്കൾ ഉണ്ടാകും, മുസ്ലിങ്ങളിൽ എങ്ങനെ ശത്രുക്കൾ ഉണ്ടാകും, മുസ്ലിങ്ങളിൽ നല്ല മനുഷ്യരിൽ ശത്രുക്കൾ ഉണ്ടാവില്ലല്ലോ. ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഈ സമൂഹം എന്നുയരുന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പൊ ഖുർആന്റെ പേരിൽ അറിഞ്ഞ കേരളത്തിലെ ഒരു മാസിക എടുത്ത് വായിച്ചാൽ ഒരു അങ്ങാടിയിലത്തെ സംസ്കാരം പോലും അങ്ങാടിക്കുള്ളേരും കൂടി സംസ്കാര സമ്പന്നരായിക്കൊണ്ട് ഏത് മാസിക എന്തെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങാടി ഇന്നിപ്പോ ഒരു മാർക്കറ്റിൽ പോയാൽ അവിടുത്തെ ജനങ്ങളുടെ സംസാരത്തിൽ നല്ല മെച്യൂരിറ്റി വന്നിട്ടുണ്ട്, നല്ല സംസ്കാരം വന്നിട്ടുണ്ട്, അവർ സിവിലൈസ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സംസ്കാരത്തിലേക്ക് പോലും ഖുർആൻ എന്ന് പറയുന്ന പേരിൽ ഇറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങൾ ഉയരുന്നില്ല എന്ന് വന്നാൽ ഈ ഖുർആനികമായ മൂല്യങ്ങൾ, ഇതിന്റെ ആശയങ്ങൾ എവിടെ കിടക്കുന്നതാണ് ചോദ്യം. ആ തലത്തിലേക്ക് നമ്മുടെ സമൂഹം ഉയരണം. അത് നിങ്ങൾ ആരെയും പറയണം, എന്റെ അഭിപ്രായത്തിൽ അതാണ്, ആരെയും നമ്മൾ പറയണം. നമ്മൾ ഈ ഖുർആനങ്ങൾ പറയണം, ഈ വെളിച്ചം കത്തിച്ചു വെക്ക്. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നബിയോട് പറഞ്ഞല്ലോ വസ്തുമായ പൂരോട്, അവരെന്തോ പറഞ്ഞോട്ടെ, നീ പ്രയത്നിച്ച് പരിശ്രമിച്ച് നീ മുന്നോട്ട് പോവുക. എന്നിട്ട് സമയങ്ങൾ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ലഹല്ലൊക്കെ തരുന്ന, അങ്ങനെ നീ ചെയ്താൽ നീ തൃപ്തിപ്പെടുന്നത് ലോകക്രമം ഇവിടെ ഉണ്ടായിത്തീരും എന്ന് സൂറത്ത് മറിയമിലെ താഹിലും സൂറത്ത് താഹിലും അത് വിശദീകരിച്ചു. അപ്പൊ അങ്ങനെ ഈ ഒരു തലത്തിലേക്ക് പിന്നെന്താ പറഞ്ഞത്, സൂക്ഷ്മമായി തന്നെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം. പിന്നെ വംശവകുപ്പ് റൂസിക്കുമ്പ അർജുന, നിങ്ങൾ നിങ്ങളുടെ റൂസുകൾ, നിങ്ങളുടെ ലീഡേഴ്സിനെ, നിങ്ങളുടെ നേതൃത്വത്തെ, ലീഡേഴ്സിനെ, മുതിർന്നവരെ, സീനിയർ സിറ്റീസനായ സീനിയേഴ്സായ ആളുകളെയും അർജുനക്കും നിങ്ങളിലെ താഴ്ന്ന താഴേക്കടയിലെ ജൂനിയറായ ആളുകളെയും നിങ്ങൾ എന്ത് ചെയ്യണം, തുടച്ചു മിനുക്കി വൃത്തിയാക്കണം അവരുടെ മനസ്സുകളും അവരുടെ ആശയങ്ങളും. അതാണ് വംശഹം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇവിടെ ഇതൊക്കെ ഒരു ആചാര അനുഷ്ഠാന തലത്തിൽ നിന്നുകൊണ്ട് ഈ ഖുർആനെ കാണരുത്. ഈ റൂസിന് അങ്ങനെയാണ് അർത്ഥം. റൂസിന് എന്താണോ, ഇപ്പൊ ഞങ്ങളെ ചോറൊന്നും അറിയുമ്പോ വീട്ടിലൊക്കെ ഒരു ആള് ചോദിച്ചപ്പോ സംശയം ചോദിച്ചപ്പോ, അതായത് തല മൊട്ടയടിക്കുന്ന പരിപാടി, നിങ്ങളെല്ലാവരും തല മൊട്ടയടിച്ചിട്ട് മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന പ്രവാചകന്റെ സ്വപ്നം വന്നാവും യാഥാർത്ഥ്യാക്കിയത്. ഒരു പ്രവാചകന്റെ സ്വപ്നമാണെന്ന് തല മൊട്ടയടിച്ച് മസ്ജിദുൽ ഹറാമിൽ കിടക്കാന്നുള്ളത്. ലഖദ് സദഖല്ലാഹു റുഇയാ ബിൽ ഹഖ്, നിങ്ങൾ നിർഭയരായി തല മൊട്ടയടിച്ചുകൊണ്ട് നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമെന്ന പ്രവാചകന്റെ സ്വപ്നം അള്ളാഹു യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്വപ്നമാണോ, ഒരു പ്രവാചകൻ ഉണ്ടാകേണ്ട ഒരു മിഷനാണോ, ഒരു വിഷനാണോ അത്? നാട്ടുകാരൊക്കെ മൊട്ടയടിച്ചിട്ട് അതല്ല. നിങ്ങൾ നിങ്ങളുടെ തല മൊട്ടയടിക്കരുത് എന്നല്ല, ഹജ്ജിന്റെ കർമ്മം വിശദീകരിക്കുന്ന സ്ഥലത്ത് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തെ നിങ്ങൾ പട്ടളഞ്ഞ് നിൽക്കരുത്. ഹൽക്കാനാണ് ഹൽക്ക, ഇത്ര ഹൽക്കാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൽക്കാന്നാണ് വട്ടളയാണ്, വൃത്തം എന്നാണത്. നിങ്ങൾ വൃത്തം വെച്ച് നിൽക്കരുത്, നിങ്ങൾ വൃത്തത്തിൽ വൃത്തത്തിലായി നിൽക്കരുത്. ഏതുവരെ? ഹത്താ യബ്ലുൽ ഹദിയു, മാർഗദർശനം എത്തുന്നത് വരെ, മഹല്ലഹു അതിന്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നത് വരെ. അതിന്റെ മഹല്ല്, ആ ലക്ഷ്യത്തിന് അതിന് എത്തിക്കേണ്ട ഒരു മഹല്ലുണ്ട്. ആ മഹല്ലിൽ എത്തുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ റഹസ്യ റുഹൂസ് എന്നൊക്കെ പറഞ്ഞ ഖുർആനിൽ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ലീഡർ നേതൃത്വം. അതിന് നിങ്ങൾ എവിടുന്ന് എന്നോട് ചോദിച്ചോളൂ, അവിടെ അതേ ശരിയാവുള്ളൂ, മറ്റത് ശരിയാവില്ല. അതം മീൻ റഹസ്യഹി എന്ന് പറഞ്ഞാൽ അതന്നെയാണ്. തലയില്ലെന്ന് വല്ല രോഗമല്ല, നേതൃത്വത്തിൽ നിന്ന് വല്ല ഉപദ്രവവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ട്രെയിനിങ് നേടണം, മൂന്ന് ട്രെയിനിങ് നേടണം നിങ്ങൾ. അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ പരിശീലനം നേടണം. കാരണം നിങ്ങൾ അവിടെ പരിപക്വമായിട്ടില്ല, ആശയപരമായിട്ട് നിങ്ങൾ പരിശീലനം കിട്ടിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞ സൂറത്ത് സഖരിയ പറഞ്ഞപ്പോ തന്നെ ഒഷ്ടല വെറുസു ഷെയ്ബാന്ന് പറഞ്ഞതും എന്റെ തല നെച്ചക്കൊന്നല്ല. അവിടെയും ഞാൻ പറഞ്ഞ, അവിടെയും എന്താണ് അർത്ഥം? ഈ സമൂഹത്തിലെ നേതാക്കന്മാർ ഈ സമൂഹത്തിൽ നാശം വിതക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സമൂഹത്തിലെ ചീഫ്മാർ, സമൂഹത്തിലെ ലീഡേഴ്സ്, സമൂഹത്തിൽ ഇഷ്ടായ മിഷാൽ വന്നത്തി ലൈറ്ററാണ്, മിഷാൽ അതാണ് ഇഷ്ടായ, മിഷാൽ വന്ന ലൈറ്ററാണ്, തീ കത്തിക്കാൻ, സമൂഹത്തിൽ തീ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടവർ. എന്റെ അപ്പുറം എന്റെ പിന്നെ അതും എന്റെ മഹത്വം ദുർബലമായി തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ മെസ്സേജ് ഏറ്റെടുക്കാൻ എനിക്കൊരു സക്സസറെ, ഒരു പിൻഗാമിയെ തരണം എന്നാണ് സക്കരിയുടെ ആവശ്യം. അവിടെയും അതാണ് കുതാലങ്ങൾ എവിടെ പോയിട്ടുള്ള പരസ്യ റൂസ് എന്ന് പറഞ്ഞാൽ അതാണ് നേതൃത്വം, അല്ലാതെ ഈ തലയല്ല, നേതൃത്വമാണത്. അപ്പൊ നിങ്ങളുടെ നേതൃത്വത്തെയും നിങ്ങളുടെ ലീഡേഴ്സിനെയും നിങ്ങളുടെ ജൂനിയേഴ്സിനെയും നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ആശയം അനുസരിച്ച് തുടച്ചും ഇനിക്കി ക്ലീൻ ആക്കണം അവരെ. അതാണ് ആ പണിയെടുക്കുന്ന പ്രവാചകനാണ് ഈസാ നബിക്കും മസീഹ് എന്ന് പേരിട്ടത്. മനുഷ്യരുടെ വിശ്വാസപരവും വൈജ്ഞാനികവും ആശയപരവുമായ എല്ലാവിധ മാലിന്യങ്ങളെയും തുടച്ചു നീക്കി അവർക്ക് ജീവൻ കൊടുത്തു വിടുകയായിരുന്നു ഈസയുടെ ജോലി. അതായിരുന്നു ആ പ്രവാചകന്റെ ദൗത്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അൽ മസീഹ് എന്നുള്ള, മസഹ് ചെയ്യുന്ന ആള് എന്നുള്ള രൂപത്തിൽ ഈസക്ക് പേരിട്ടത്. അതാണ് അൽ മസീഹ്. അത് എന്നുള്ളതിന്റെ ഫറീൽ എന്നുള്ള രൂപത്തിൽ ധാരാളമായി ചെയ്യുന്ന ആളുകൾ, റഹീമ എന്നുള്ളതിന്റെ റഹീം എന്ന് പറയുന്നത് പോലെ, കറുമ എന്നുള്ളതിൽ നിന്ന് കരീം എന്ന് പറയുന്നത് പോലെ, മസഹ എന്നുള്ളതിൽ നിന്ന് മസീഹ് എന്ന് പറഞ്ഞു. രണ്ടു മൂന്ന് ഉദാഹരണം മതി, ബാക്കി എത്ര വാങ്ങിയിരുന്നു പറഞ്ഞത്. അപ്പൊ ഇതുപോലെയാണ്, അതാണ് മസഹ ചെയ്യുന്ന ആളാണ് മസീഹ്. അല്ലാതെ പക്ഷെ ഇന്ന് പറഞ്ഞ എന്താണ്, തലയിൽ നിന്ന് എണ്ണ വലിക്കുന്നവൻ എന്നൊരർത്ഥം. പിന്നെ വേറൊരർത്ഥം സഞ്ചാരിക്കുന്ന, ഈ രണ്ടർത്ഥാണ് ഇപ്പൊ ഈസക്ക് ഈ അൽ മസീഹ് എന്ന് പറഞ്ഞാൽ അർത്ഥപ്പെട്ടത്. അത് ഖുർആനിന്റെ അർത്ഥമല്ല, ഖുർആനിന്റെ അർത്ഥമല്ല. ഖുർആൻ ഇന്നിപ്പോ അൽ മസീഹിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഏത് പുരോഹിതനും പറഞ്ഞാൽ സഞ്ചാരി, അല്ലെങ്കിൽ തലയിൽ നിന്ന് എണ്ണ വെക്കുന്നവൻ. ഈ രണ്ടർത്ഥാണ്, ഈ രണ്ടർത്ഥമല്ല. മസഹ് ചെയ്യുന്ന ആൾക്കാണ് മസീഹ് എന്ന് പറയാം. അത് ധാരാളമായി ചെയ്യുമ്പോൾ ഫറയിൽ വസലിൽ കാക്കുമ്പോൾ അത് ധാരാളമായി ചെയ്യുന്ന ആളുകളാണ്. ഫറയിൽ വസൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അറബി ഭാഷയിൽ അർത്ഥം വരിക, ധാരാളമായി ചെയ്യുന്ന ആള്. റഹീബ് ധാരാളമായി കരുണ ചെയ്യുന്ന ആള്. കരീം അങ്ങനെ ആ രൂപത്തിൽ എന്റെ സുഹൃത്തുക്കളെ എന്റെ സഹോദരങ്ങളെ. അപ്പൊ ഞാൻ എവിടെ പോകുന്നത്, സമ്പൂർണമായിട്ടും വിരൽ കാടയിൽ എന്ന പരിപൂർണമായിട്ടും ഈ അർത്ഥം അവിടെ ശരിയാവും. ഇവരെന്താ ചെയ്തേക്കണമെന്നോ, എന്തൊക്കെ അട്ടിമറികൾ അവിടെ നടത്തിക്കണമെന്ന് ഞാൻ ചോദിപ്പിക്ക. അത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ലേശം പറയാം. ഫർസിലു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ മറാഫിക്ക് എന്ന് പറഞ്ഞു, രണ്ട് കൈമുട്ട് വരേണ്ട നിർഭകൈലി എന്നാ പറയാം. രണ്ട് കൈമുട്ട് വരേണ്ട കൈ ഹത്തൽ നിർഭകൈലി എന്ന അപ്പൊ പറയാം. രണ്ട് കൈമുട്ട് വരെ എന്ന അർത്ഥം വരണമെങ്കിൽ ഹത്തൽ നിർഭകൈലി എന്നാ പറയാം. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഐദീക്കും ജമ്മാണ് അൻസാരി അവിടെ അപ്പം മാറാതിരിക്കുന്നതിനെല്ലാം പറയാം. ആ സംഭവിച്ചു ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വംശഹോപിയർ ഊസിക്കും അർജുനക്കും എന്ന് പറഞ്ഞോട്ട് അർജുന ജന്മല്ലേ എന്ന് വെച്ചു. ആ അർജുന ജന്മാണ്. അപ്പൊ എന്താണ് ഈ കാവ്യം എന്ന് പറഞ്ഞത് കുറുകുന്നോ അഖിലാകുന്നോ പറയാമെന്ന് ചോദിച്ചു. അപ്പൊ മറുപടിയില്ല. ഇതേ ആയത്തിന്റെ വംശഹൂപി ഊസിക്കുമ്പോ ഐതി വംശഹൂപി ഉജൂഹിക്കുമ്പോ ഐതിയക്കും എന്ന് 4:43 പറഞ്ഞപ്പോ ഈ വംശഹൂപി എന്ന് പറയുന്ന കൽപ്പന ഐതിക്കും ഉജൂഹിക്കും വെച്ചു വരും. തുടക്കുക എന്ന് പറയുന്ന തുടച്ചു ക്ലീൻ ആക്കുക എന്ന് പറയുന്ന ക്രിയ ഐതും വേണം ഉജൂഹും വേണം. പക്ഷെ 5:6 വന്നപ്പോ വംശഹൂപി റൂസിക്കുമ്പോ അർജുനക്ക് എന്ന് പറഞ്ഞിടത്ത് റൂസ് മാത്രം തുടച്ചാൽ മതി അർജുന കഴിയണമാക്കി. അതിന് എവിടേക്ക് കൊണ്ടുപോയി ഈ കഴിയില്ല എന്നുള്ള ഈ അർജുനെ എവിടേക്ക് കൊണ്ടുപോയി? ഫോസിലു എന്ന് പറയുന്ന മുകളിലേക്ക് കൊണ്ടുപോയി. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് വളരെ ആസൂത്രിതമായ ചില കളികളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ മറ്റ് 4:43 പറഞ്ഞു. 4:43 ഓതുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും അവിടെ പറഞ്ഞത് വംശഹൂ ും ഐതിയാണ്. ഈ വംശഹു എന്ന് പറയുന്ന തുടക്കൂ, നിങ്ങൾ തുടക്കൂ എന്ന് പറയുന്ന കൽപ്പന ഉജൂഹിക്കുണ്ട് ഐതിയക്കുണ്ട്. എന്നാ ഇതേ വംശഹു എന്നില്ല കൽപ്പന 5:6 വന്നപ്പോ എന്ത് ചെയ്തു? തല മാത്രം അതി തുറക്കരുത്. ഇനി അതില് അർജുനക്കെന്ന് പറഞ്ഞതിൽ തുറക്കാനല്ല, അത് അവര് കഴിയാനാക്കി. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അവിടെ മറാഭിത്തി എന്ന് പറഞ്ഞത് അപ്പം നേരെ മറിച്ച് ഫോസിലു എന്ന് പറയുന്ന കൽപ്പന ഐതിൽക്കും ഉജൂഹിൽക്കും വന്നു. എന്ന പോലെ തന്നെ വംശഹു എന്നുള്ള കൽപ്പന റൂസിൽക്കും അർജുനക്കും. ഈ രണ്ട് കൽപ്പന ആദ്യം പറഞ്ഞ ഫോസിലു എന്ന കൽപ്പന ഉജൂഹിൽക്കും ഐതിയക്കും, നിങ്ങളുടെ വൃക്ഷണങ്ങളും നിങ്ങളുടെ കർമ്മങ്ങളും, ഇത് രണ്ടിൽക്കും ഫോസിലു എന്നാണ്. പിന്നെ റൂസിൽക്കും അർജുനിൽക്കും വംശഹു, ഈ രണ്ട് ഇതിലേക്ക് രണ്ടിൽക്കുമാണ് വംശഹു എന്നുള്ള കൽപ്പന. അത്രയാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അവിടെ ഒരിക്കലും ഒരു ഒതുവോ ഒരു തയമോ ഒന്നും കേറി വരുന്നില്ല. ഇവര് തയമ്മം ചെയ്യാന്നേ പറയുള്ളൂ, മലയാളം പറയില്ല. തയമ്മത്തിന്റെ അർത്ഥം പറയില്ല. തയമ്മമാണെന്ന് ഉദ്ദേശിക്കാന്ന് അർത്ഥമുള്ളു. തയമ്മം ചെയ്യാന്ന് പറയും. എന്താ മുതൽ തയമ്മത്തിന്റെ മലയാളം പറഞ്ഞ? തയമ്മം പറഞ്ഞാൽ മണ്ണിലടിച്ചിട്ട് കയ്യുമുഖമൊക്കെ ആ മണ്ണുകൊണ്ട് തുടക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തയമ്മം എന്ന് പറഞ്ഞാൽ തന്നെ തയമ്മായില്ലേ ആയി. പിന്നെ എന്തിനാണ് ശരീരം തയ്യബൻ വംശഹൂപി ഉജൂഹിക്കുമ്പോ ഐതിയക്കും മിൻഹുന്ന് പിന്നെ വേറെ പറഞ്ഞത് എന്തിനാ? തയമ്മമൂന്ന് പറഞ്ഞാൽ തന്നെ തയമ്മം ചെയ്യാനായി. എന്നിട്ട് പിന്നെ എന്തിനാണ് ശരീരൻ തയ്യബൻ വംശഹൂപി ഉജൂഹിക്കുമ്പോ ഐതിയക്കും എന്ന് വേറെ പിന്നെ എന്തിനാ പറഞ്ഞത്? അപ്പൊ അത് പറയില്ല. തയമ്മെന്ന് പറഞ്ഞപ്പോ നമ്മുടെ മുമ്പിലുണ്ട് ഒരു ശുദ്ധമായ മണ്ണ് തേടിപ്പോയി അതിലെ കൈവെള്ളം കൊണ്ട് അടിച്ചിട്ട് കയ്യും മുഖവും തുടക്കുക, അങ്ങനെ ശുദ്ധിയാകാന്നുള്ള പോലെ നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ ഒരു അർത്ഥമുണ്ട്. അത് തയമ്മു എന്ന കൽപ്പന പറഞ്ഞതോടുകൂടി ആ ക്രിയ വന്നെങ്കിൽ പിന്നെ ശരീരൻ ത്വൈവൻ ശുദ്ധമായ ശുദ്ധമായതും പരിശുദ്ധമായതും ഉന്നതമായതുമായ ഒന്നിനെ നിങ്ങൾ ഉദ്ദേശിക്കുക എന്നതിനാ വേറെ പറയുന്നത്. പിന്നെന്തിനാണ് നിങ്ങളുടെ കൈയും മുഖവും നിങ്ങൾ തുടക്കുക എന്ന് വേറെ പറയുന്നത്? പിന്നെന്താ? കാരണം തയമ്മം മൂന്ന് പറഞ്ഞാൽ തന്നെ തുടച്ചല്ലോ. മണ്ണ് തേടിപ്പിടിച്ചു, മണ്ണുകൊണ്ട് കയ്യിലടിച്ചു, കൈകൊണ്ട് മണ്ണിലടിച്ചു, അതുകൊണ്ട് മുഖവും കൈയും തുടച്ചു. പിന്നെന്തിനാണ് പിന്നെ ആ കർമ്മം ഒന്ന് വേറെ വിശദീകരിക്കുന്നത്? അപ്പൊ അതല്ല. അപ്പൊ തയമ്മം മൂന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക, അതാണ് യമ്മമ. യമ്മമ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, എയിം ചെയ്യാണ്. നമ്മൾക്ക് അള്ളാഹുവിന്റെ ഈ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ, അത് ഞാൻ പല ക്ലാസ്സിലും വിശദീകരിച്ചാലും ഞാൻ വിശദീകരിക്കുന്നില്ല എന്താണ് ആ വെള്ളം. ദൈവീകമായ ജലം, അള്ളാഹുവിന്റെ ഈ ജലം നമുക്ക് 3-4 സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉദ്ദേശിച്ചു പോകണം ശരീരൻ വളരെ ഹൈ ആയിട്ടുള്ളത്, ഉന്നതമായ ത്വയ്യിബൻ വളരെ പരിശുദ്ധമായ ഒന്നായിരിക്കണം നിങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശം. ഒരിക്കലും ഞാനും നിങ്ങളും തമ്മിലൊരു ഡീല്, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഡീൽ ചെയ്യാം. ആ ഡീൽ ചെയ്യുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ ഒരു ഈ അള്ളാഹുവിന്റെ ഈ ജലം കിട്ടിയിട്ടില്ല, ഈ ഖുർആൻ കിട്ടിയില്ല നമുക്ക് വെക്കാം. ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ഉന്നതമായ വളരെ ഉന്നതവും പരിശുദ്ധവുമായ ഒന്നിനെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ നാം എയിം ചെയ്യേണ്ടത്. എന്നിട്ട് അതുകൊണ്ടായിരിക്കണം നമ്മുടെ വൃക്ഷണങ്ങളെയും നമ്മുടെ കർമ്മങ്ങളെയും നാം തുടച്ചു നീക്കേണ്ടത് എന്നാണ് ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ എന്താണ് വളരെ ഒരു ഉന്നത വലിയൊരു വലിയൊരു പ്രത്യയശാസ്ത്രം. ഖുർആനെ നമ്മൾ ആ തലത്തിൽ നിന്നുകൊണ്ട് ഖുർആനെ കാണണം. എന്റെ സഹോദരങ്ങൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം കേട്ടോ. വളരെ ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് വന്നു ഉഷാറായി ഇരുന്നാലേ ഈ കാര്യങ്ങള് കുറച്ച് തഫാണെന്ന് എനിക്കൊക്കെ അറിയാം. കുറച്ച് തഫായ വിഷയം പറയുമ്പോൾ എന്റെ സഹോദരങ്ങൾ പ്രത്യേകിച്ച്, അതായത് സംശയം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും എന്നോട് ചോദിക്കണം. ഇപ്പൊ ചോദിക്കണമെന്നില്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോട് വിളിച്ച് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, അത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ ശരിയാകാന്നുള്ളത് അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ആ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഖുർആനെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഖുർആനെ മനസ്സിലാക്കണം. അപ്പൊ ഞാനപ്പം ഈ അഞ്ചേ ആറും മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും, നമ്മൾ എന്നല്ല മനുഷ്യരൊരിക്കലും ഈ പരസ്പരം ഒന്നും പറയില്ല. അവനെ എങ്ങനെയെങ്കിലും എന്റെ ഒരു കൂട്ടുകാരനാക്കി മാറ്റണം എന്ന ഒരു ചിന്തയുണ്ടാവുള്ളൂ. തന്റെ സഹോദരന്റെ വേദന തന്റെ വേദനയായിട്ട് മനസ്സ് മനസ്സിലാവും. തന്റെ സഹോദരന്റെ സങ്കടം തന്റെ സങ്കടമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും. തന്റെ സഹോദരന്റെ മുറിവ് തന്റെ മുറിവായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ രൂപത്തിൽ വലിയൊരു പ്രത്യയശാസ്ത്രം, അത് ഒരു ഉയർന്ന ചിന്ത വേണം. അപ്പോൾ ആ തലത്തിൽ നിന്നുകൊണ്ട് ഖുർആനെ മനസ്സിലാക്കിയെങ്കിലേ, അത് മറിച്ച് നമ്മൾ ഈ കർമ്മശാസ്ത്രത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഈ ഖുർആനെ മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കോട്ടെ, അവർ നമ്മൾ കുറ്റം പറയണ്ട, അവരങ്ങനെ ചെയ്തോട്ടെ പാവങ്ങൾ, അവർ നമ്മൾ ഒരു കുറ്റവും പറയണ്ട. സാധുക്കൾ അങ്ങനെ ഓടിക്കോട്ടെ, നിസ്കരിച്ചാൽ അങ്ങനെ ഓടിക്കോട്ടെ, അങ്ങനെ ഒതുക്കിട്ട് അങ്ങനെ ഓടിക്കോട്ടെ, പട്ടിണി അങ്ങനെ കടന്നോട്ടെ, എത്ര പട്ടിണി വേണമെങ്കിലും സാധുക്കൾ അങ്ങനെ കടക്കട്ടെ, മനസ്സിലാവുമ്പോ മാറി വരട്ടെ. അതുവരെ നമ്മൾ അവരെ കുറ്റം പറയണ്ട, ചീത്ത പറയണ്ട. കാരണം ഇത് പിന്നെ നമ്മളെ ആ രൂപത്തിലാണ് നമ്മുടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ മനസ്സിലെ അറിവുകളെ, നമ്മുടെ മനസ്സിൽ വിജ്ഞാനങ്ങളെ ആ രൂപത്തിലാണ് ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് മുദ്ര ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് മാറി ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഈ കാക്കാലത്ത് പോയിട്ട് പറഞ്ഞാൽ ശരിയാവില്ല. കാക്കാലിക്ക് ഒതുണ്ടാക്കലിനെ മനസ്സിലാവുള്ളൂ, കാരണം ആ തലത്തിലേ ആ കാക്ക എത്തിയിട്ടുള്ളൂ. അത് അദ്ദേഹത്തെ കുറ്റം പറയണ്ട, അദ്ദേഹം ചെറുപ്പം മുതൽ അദ്ദേഹം ശീലിച്ചു വന്ന ഒരു പിന്നെ പാരമ്പര്യ വിശ്വാസവും പാരമ്പര്യമായ ഒരു കർമ്മവും ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ സഹോദരങ്ങൾ പിന്നെ കാക്കാലെ കിട്ടൂല. അതുകൊണ്ട് ഈ കാക്കാലൊക്കെ മോശമെന്നല്ല, അവര് മാറി വരും, അറിവ് കിട്ടുമ്പോ മാറി വരും. അപ്പൊ ഖുർആനെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഖുർആനെ മനസ്സിലാക്കേണ്ടത്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഖുർആനെ ഉൾക്കൊണ്ടെങ്കിലേ ഒരു പ്രത്യയശാസ്ത്രം, ഒരു ആശയം എന്നുള്ള നിലക്ക് ഖുർആനെ കാണണം. ഒരു ഞാൻ എന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ ഒരു ആചാര അനുഷ്ഠാനമായിട്ട് കാണരുത്. ഇതൊരു മാപ്പിളിയും പെണ്ണുങ്ങളും തമ്മിലുള്ള കടത്തമായിട്ട് കാണരുത്. ഇത് പെണ്ണുങ്ങളുടെ മെൻസസ് സംസാരിക്കുന്ന ഗ്രന്ഥമായി കാണരുത്. ഇത് പെണ്ണുങ്ങളുടെ വേറെ എന്തെങ്കിലും പറയുന്ന ഗ്രന്ഥമായിട്ട് കാണരുത്. ഇതൊരു പ്രത്യയശാസ്ത്രമാണ്. ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ മാത്രമേ കൂടുതലുണ്ടാവുള്ളൂ, വൈരുദ്ധ്യങ്ങൾ മാത്രം. ഇപ്പൊ ഞാൻ ഈ പിന്നെ ഹജ്ജിന്റെ ആളുകൾ വേട്ടയാടുമ്പോൾ ഒരു വിഷയം ചെറുതായിട്ട് പറയുന്നു, ഹജ്ജിൽ ഏറാൻ കഴിയാ വേട്ടയാടാൻ പാടില്ല. ഒരാൾ വേട്ടയാടിയാലോ, ഒരു മൃഗത്തെ കൊന്നാൽ വേറൊരു മൃഗം പ്രായിച്ചു. ഞാൻ ഒരുപാട് ആലോചിച്ച് ചോദിച്ചിട്ടുണ്ട് എന്താ ഇതിലെ യുക്തിയും. ഒരു മൃഗത്തെ നമ്മൾ അറിയാതെ ഏറാൻ കെട്ടിയിട്ട് വേട്ടയാടിയാൽ അതിന്റെ പ്രായച്ചിത്തം എന്താണോ വേറൊരു മൃഗത്തെ സാക്രിഫൈസ് ചെയ്യാൻ. ഇതന്നെ ഈ കുറ്റം തന്നെയല്ലേ ഇവിടെ ചെയ്തതാണ്. ഈ കുറ്റം തന്നെ മൃഗത്തെ കൊല്ലുക എന്ന കുറ്റമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രായച്ചിത്തം തന്നെ വേറൊരു മൃഗത്തെ കൂടി കൊല്ലുക. അന്തല്ലാതെ എഴുതി വെച്ചിട്ട് ഞാൻ എന്താ ഈ കോപം ഇങ്ങനെയായിരുന്നു ഞാൻ ഒരുപാട് ആലോചിച്ചു. എന്നെ പോലെ തന്നെ എന്താ പറയുന്നത്, ഇവരെന്താണോ കേറാൻ കഴിക്കാൻ സീ ഫുഡ് വേട്ടയാടി പിടിക്കാൻ പാടില്ല. ഞാൻ കുറെ ആലോചിച്ചു എന്താ കടലിലെ മത്സ്യത്തിന് വേട്ടയാടാൻ പാടില്ല. കടലിന്റെ വേട്ടയാടലും പ്രശ്നമൊന്നും അവിടുത്തെ ചർച്ച തന്നെ അല്ല യഥാർത്ഥത്തില്. യഥാർത്ഥത്തിൽ അവിടുത്തെ ലാ തഖത്തുൽ സൈദാന്ന് പറയുന്ന കതിലെന്ന് പറഞ്ഞാൽ തന്നെ കൊല്ലുകയാണ്. മൃഗത്തെ കൊല്ലണീന്ന് ഒരിക്കലും കത്തലാന്ന് പറയില്ല. ആളെ കൊല്ലണീനാണ് കത്തലാന്ന് പറയാം. മൃഗത്തെ കൊല്ലണീൻ എങ്ങനെ കത്തലാന്ന് പറയാ. ലാ തഖത്തുൽ സൈദാ, നിങ്ങൾ ശത്രുപക്ഷത്തു നിന്ന് നിങ്ങൾക്ക് ഒരു ഇരയെ കിട്ടിയാൽ ആ ഇരയെ നിങ്ങൾ കൊല്ലരുത്. അത് മനുഷ്യനാണ്. വേറെന്തായിരിക്കണം, ട്രോളിംഗ് നിരോധനമാണ്. 4 മാസം ആ 4 മാസം തീർന്നു. ഒന്നും കൂടി പുരോഗമിച്ച ആളുകൾ പറഞ്ഞു പിന്നെ അത്താങ്ങനെയാണ് ട്രോളിംഗ് സമയത്ത് പിന്നെ മൃഗത്തെ അതായത് ഇറാൻ കെട്ടുമ്പോ കൊല്ലരുത് എന്നാണ് ഉൾക്കൊള്ളാൻ പ്രയാസമായപ്പോ അതിന് ഒന്നും കൂടി പുരോഗമിച്ച ആളുകൾ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ട്രോളിംഗ് ഉണ്ടാവുന്നത് മീൻ പിടിക്കൽ മറ്റൊക്കെ നിരോധിച്ച കാലത്ത് വിറക്കി പിടിക്കാൻ പാടില്ല അതൊന്നും അതിനൊന്നും കഥരാന്നല്ല പറയാം. അവിടെ ഈ ഒരു വാറും അതുമായി നടക്കുന്ന ഒരു പോരാട്ടവും അതുമായി നടക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോഴാണ് പറയുന്നത്. അപ്പോഴാണ് പറയുന്നത് ശത്രുപക്ഷത്ത് നിന്ന് നമ്മളെ തോൽപ്പിക്കാനും നമ്മൾ കൊന്നുകളയാനും വേണ്ടി ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് ഒരു ഇരയണികൾക്ക് കിട്ടിയാൽ ആ ഇരയണികൾ കൊന്നുകളയരുത്. രണ്ട് സാക്ഷികൾ രണ്ട് ജസ്റ്റിസുമാർ അതിൽ വിധി പറയണമെന്നാവുകയാണ്. അല്ലാതെ മീൻ പിടിക്കാനും തന്നെ രണ്ട് ജസ്റ്റിസുമാർ വിധി പറയണം. തുടർത്ത് ആയുധങ്ങൾ വായിച്ചോക്കൊണ്ട് യഹക്കുമു ബിഹി അതിൽ വിധി പറയണം. ആ സൈദിന്റെ കാര്യത്തിൽ വിധി പറയണം. ആര് നിങ്ങളിൽ നിന്ന് രണ്ട് ജസ്റ്റിസുമാർ വിധി പറയണം. എന്നിട്ടേ ആ സൈദിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അതുവരെ നിങ്ങൾ കൊന്നുകളയരുത് അവരെ പറഞ്ഞു. അത് വലിയൊരു ആശയം പറയുന്നു. അത് ഹജ്ജിന്റെ കാര്യമാണെങ്കിലൊക്കെ നമ്മൾ സംസാരിക്കുകയാണ് ഞാൻ പറഞ്ഞു. എന്താണ് വിഷയം എന്ന് നിങ്ങൾ വിലക്കപ്പെട്ടവരാണ്. അവരെ കൊന്നുകളയരുത് എന്ന് നിങ്ങൾ വിലക്കപ്പെട്ടവരാണ്. ആ സന്ദർഭത്തിൽ നിങ്ങൾക്കൊരു സൈദിനെ കിട്ടിയാൽ, ഒരു ഇരയെ കിട്ടിയാൽ, ഒരു പ്രയെ കിട്ടിയാൽ, ഒരു ഇരയെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ആ ഇരയെ നിങ്ങൾ കൊന്നുകളയരുത്. ഏതുവരെ എന്ന് പറഞ്ഞാൽ യഹക്കുമുബിഹി ആ ഇരയുടെ കാര്യത്തിൽ വിധി പറയണം. അതൊക്കെ പൊട്ടുവാക്കണം. യഹക്കുമുബിഹി അതിൽ വിധി പറയണം. ആര് അതിലിന്നും നിങ്ങളിലെ രണ്ട് ജസ്റ്റിസുമാരായ രണ്ട് ആളുകൾ അതിൽ വിധി പറയണം. എന്ത് ചെയ്യണം എന്നുള്ളത്. എന്നിട്ടേ ആ ഇരയുടെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ. അതുവരെ അവർ കൊല്ലരുത് എന്നാണ്. വലിയൊരു പ്രത്യയശാസ്ത്രമാണ് അവർ അവതരിപ്പിക്കുന്നത്. എത്ര വലിയ പ്രത്യയശാസ്ത്രം നിങ്ങൾക്കറിയോ? ഒരു ശത്രു സമൂഹത്തോട് സ്വീകരിക്കേണ്ട, ഒരു ശത്രുനാശനോട്, ഒരു ശത്രു സമൂഹത്തോട് നാം സ്വീകരിക്കേണ്ട ഉന്നതമായ ഒരു മൂല്യമാണ് അവിടെ പറയുന്നത്. ഇതിലും വലിയൊരു മൂല്യം ഞാൻ എന്താ പറയാനുള്ളത്? എന്താ നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കിയിട്ടുള്ളത്? എനിക്കറിയില്ല. ഖുർആൻ എന്ന് പറയുന്ന പ്രത്യേക ഇതൊരു ഇതൊരു മൂല്യമാണ്, ഇതൊരു മൊത്തമാണ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഈ ഖുർആനെയാണ്. അതിന് നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല. ഇത് എന്റെ ഒരു സ്വത്താണ്, ഇതെന്റെ ഒരു മൊത്താണ്. ഈ സ്വത്ത് ഒരു മൂല്യങ്ങൾ മാത്രമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രത്യയശാസ്ത്രങ്ങൾ മാത്രമാണ് ഈ മുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു മനുഷ്യവധമോ മനുഷ്യരുടെ ശത്രുതയോ മനുഷ്യരെ കൊല്ലലോ ഇതിന്റെ ലക്ഷ്യമല്ല. ഹജ്ജൊക്കെ പറയുമ്പോ നിങ്ങൾ തരിച്ചു പോകും. എന്താ ഹജ്ജ്? ഇപ്പൊ എന്താ ഞാൻ ചോദിച്ചു എന്താ ഈ മെലിഞ്ഞ വട്ടാത്തൊക്കെ തടിച്ച വട്ടാത്തിന്റെ മേത്ത് വന്നാലെന്താ? കുതിര പുറത്ത് വന്നാലെന്താ? അവര് മെലിഞ്ഞ വട്ടാത്തിന്റെ പുറത്ത് വരത്തേന്ന് ഞാൻ ചോദിച്ചു. ഞാൻ തടിച്ച വട്ടാത്തിന്റെ പുറത്താവുന്നു. എന്താണ് ചെയ്യാൻ ചോദിച്ചു? ഞാൻ കുതിര പുറത്താ വരും. ഇപ്പൊ നിങ്ങളോട് എന്നിട്ട് ഞാൻ വരാൻ പറഞ്ഞു. നിങ്ങൾ ബസ്സിന് വന്നോളൂ, ട്രെയിനിന് വന്നോളൂ, സ്വന്തം കാറിൽ വന്നോളൂ, വിമാനത്തിൽ വന്നോളൂ, ഇരിക്കണ്ട. പണി എത്തിയാ പോലെ. ഇത് സൈക്കിൾമ്മ തന്നെ വേണം. എന്തായാലും വിന്യാസത്തിൽ ഹജ്ജി എഴുത്തൊക്കെ റിജാലല്ല കുല്യ വാഗരിമി കുല്യ ബജന് അണ്ണീട്ട് ഈ മെലിഞ്ഞ വട്ടയത്തിന്റെ പുറത്ത് പോയിട്ട് അവിടെ തടിച്ച വട്ടമാവും. എന്നിട്ട് അതിനവിടെ സാക്രിഫൈസ് ചെയ്തിട്ട് നടന്നു പോകണം. അവർക്ക് എത്തുമ്പോഴത്തേക്കും ഇത് തടിക്കും. ബുധനെന്നാണ് ഞാൻ എഴുതിയത്. അത് ബുധനാവും. ബുധനായിട്ട് ബുധനായിട്ട് അവിടെ പോയിട്ട് അതിനും വലിയാർത്തിട്ട് പിന്നെ കൂട്ടുമ്പോ കാൽനടയായിട്ട് തിരിച്ചു പോകണം. അപ്പൊ അതാ എന്താ ഇതിലെയും എന്ത് മനസ്സിലായി? ഈ റിജാലാണ് നല്ല വാളിയ വാളിയ നല്ല ധീരനാണ്. ധീരന്മാരായി കൊണ്ടുവരട്ടേന അല്ല, നടന്നിട്ടൊന്നല്ല, കൂട്ടുമെന്നല്ല. എവിടെ റിജാലിന്റെ ഖുർആനിൽ നടന്നിട്ട് നടത്തും? ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടെന്ന് എനിക്ക് പറഞ്ഞില്ല. ഞാൻ റജിലിരിച്ച റജലാണ് ആളെന്നാണ്. നല്ല വാളിയ നല്ല ധീരനാണ് ആളെന്നാണ്. ധീര ഉറച്ച മനസ്സുള്ള ഉറച്ച മനസ്സ്. അതുപോലെ തന്നെ ലാമിറും ലമീറാണ്. ലമീർ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ലമീർ ആണ് ഹുവഹുമാവുന്ന മൂന്നും പറയാത്തതിന് മോലേക്കാറ് ലമീർ എന്നല്ല. അത് ലമീറാണെന്നാണ് മനസ്സിന് അതിന്റെ ഉള്ളിലൊരാളുണ്ട് എന്നാണ്. ഇപ്പൊ ലഹബ സൈദ് എന്ന് പറഞ്ഞാൽ സൈദ് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഹുമാനെ പറയുള്ളൂ. പിന്നെ പറയുന്നു ഈ ഹുവയാണ് ലമീർ. ഈ ഹുവയുടെ ഉള്ളിലാണ് സൈദ് ഉണ്ട്. അതിന് പ്രോനാമം എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ സർവനാമം എന്ന് പറയും. ഈ ഹുബയിൽ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് ലമീർ, അതാണ് ലാമീർ. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ ഒരു വലിയ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് അതിൽ കയറിക്കൊണ്ടായിരിക്കണം നിങ്ങൾ വരേണ്ടത്. ഹജ്ജ് എന്താ ഹജ്ജ് എന്ന് കൂടി വന്നാൽ അത് കംപ്ലീറ്റ് ആവും, അതിന് വരേണ്ടത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇജാല റജലായി കൊണ്ടുവരണം, വാങ്ങറിന്റെ പുറത്ത് കയറിയിട്ടായിരിക്കണം നിങ്ങൾ വരേണ്ടതുമെന്ന് നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ടും ധീരന്മാരായി കൊണ്ടുമായിരിക്കണം നിങ്ങൾ ഹജ്ജിന് വരേണ്ടത്. അങ്ങനെ വന്നാലേ അത് നടക്കുള്ളൂ. കാരണം ഗ്ലോബലൈസ്ഡ് ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വരുന്നത്. അതെന്താണുള്ള വിഷയം നമുക്ക് ഹജ്ജ് പറയുമ്പോൾ വിശദീകരിക്കാൻ ശ്രമം. വിഷയമൊന്നുമല്ല, ഞാൻ വിഷയത്തിലേക്ക് വരെ വന്നിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് ഖുർആനിന്റെ മൂല്യം എന്റെ സഹോദരങ്ങൾ പഠിക്കണം. ആളുകൾ എന്തോ പറഞ്ഞു നിങ്ങൾ ഈ ഖുർആൻ പഠിക്കണം. എന്റെ മകളെയും മുതിർമകളെയും ഒക്കെ സൂചിപ്പിച്ചത് പെണ്ണ് കെട്ടലല്ല, പെണ്ണ് കെട്ടലൊന്നുമല്ല അവിടെ. അതൊരു എഗ്രിമെന്റ് പറയണം. ആ താപ അവിടെയൊക്കെ ഭാഷന് ഖുർആൻ, എനിക്ക് ഈ ഖുർആൻ പഠിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതിനൊക്കെ പറ്റിയ ഖുർആനാണ് ഖുർആൻ വെച്ചിട്ടുള്ളത്.